സുപ്രഭാതം. ഇന്ന് നവംബർ 22. ഞാനൊരു ഡേനിഷ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഡെൻമാർക്കുകാരൻ ബോസ് എസ്പെറിനോട് അവരുടെ നാട്ടുകാരനും ഒരു എഴുത്തുകാരനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് അത്ഭുതത്തിൽ ചോദിച്ചു, ആ വട്ടനാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. ഒരു പേഴ്സണൽ ഫ്ലാഷ് ബാക്ക് വെച്ച് തുടങ്ങാം. FACTയുടെ എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ പെൻഷൻ കിട്ടുന്ന സർക്കാർ ജോലി ചെയ്തിരുന്ന ഒരു കാലം. കുറേ വർഷം പറന്നു നടന്ന് ദുരിതം പിടിച്ച കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജീവിച്ചതിന് ശേഷം ഹെഡ് ഓഫീസിൽ സ്വസ്ഥമായി വളരെ സ്ട്രക്ചേർഡ് പ്രെഡിക്റ്റബിൾ ജീവിത രീതിയിൽ കഴിയുന്ന സമയം. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് 8:30 ലാംബ്രട്ര സ്കൂട്ടറിൽ ഇറങ്ങും. 8:55 കാർഡ് പഞ്ച് ചെയ്ത് പണിയിൽ പ്രവേശിക്കും. വൈകുന്നേരം 5:10 ഓഫീസിൽ ബോംബ് പൊട്ടുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് 5 മണിക്ക് തന്നെ എല്ലാവരും പഞ്ച് ചെയ്ത് സ്ഥലം വേഗം കാലിയാക്കുന്നത്. കമ്പനി ക്യാൻറ്റീനിൽ 4 അണയ്ക്കുള്ള നാരങ്ങ അച്ചാർ കൂട്ടിയുള്ള ഉച്ചയൂണ് കിട്ടും. താമസിക്കാൻ ക്വാർട്ടേഴ്സ്, ആശുപത്രി, ബാഡ്മിന്റനും ടെന്നീസും കളിക്കാൻ ക്ലബും, അത് കഴിഞ്ഞ് മദ്യപിക്കാൻ പൂൾ സൈഡ് ബാറും. സ്വിമ്മിംഗ് പൂളിന്റെ കിഴക്കേ മൂലയിൽ ആരെയും ഉദ്രവിക്കാതെ ഒരു മാക്കാച്ചി കുടുംബവും ജീവിച്ചിരുന്നു. ഞായറാഴ്ച കളമശ്ശേരിയിൽ മജീദിക്കയുടെ കടയിൽ നിന്നും കോഴി മേടിക്കും. ഉച്ചയ്ക്കും രാത്രിയും വയറ് നിറയെ ബിരിയാണി. അങ്ങനെ സന്തുഷ്ടിയുടെ പ്രതീകം പോലെ വയറ് ചാടി വന്ന ഒരു സാന്ത്വന കാലം. ഓഫീസിലാണേല് പ്രൈവറ്റ് സെക്ടറിലുള്ള പോലെ പ്രൊമോഷൻ കിട്ടാൻ മെനക്കെട്ട് പാര വെക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാം സീനിയോറിറ്റി. ചുരുക്കം പറഞ്ഞാല് അമോണിയ, സൾഫർ, പൊട്ടാഷ്, സൾഫ്യൂരിക് ആസിഡിന്റെ ഒക്കെ ഗന്ധങ്ങൾ നിറഞ്ഞ രസതന്ത്രം തുളുമ്പുന്ന അന്തരീക്ഷമുള്ള ഒരു ഏദൻ തോട്ടം. ഫോർബിഡൻ ഫ്രൂട്ട്, അതായത് വിലക്കപ്പെട്ട കനി, ആദ്യമായി കാണുന്നത് സാങ്കേതിക പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന ലൈബ്രറിയിലായിരുന്നു. നാഷണൽ ജിയോഗ്രഫിക് മാസിക. അതിലെ മിനുസമുള്ള വർണ്ണശബളമായ താളുകളിൽ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ചില പരസ്യങ്ങൾ, കാറുകളും സ്പീഡ് ബോട്ടുകളും യോട്ടുകളും. അതിൻ്റെ ഉള്ളില് തങ്ങളുടെ മതാലസ മേനിയുടെ പല ഭാഗങ്ങൾ വെളിപ്പെടുത്തി വശ്യമായി പുഞ്ചിരിക്കുന്ന അപ്സരസുകൾ, രംഭ, തിലോത്തമ, ഊർവശി, മേനക എന്നിത്യാദി. ആധുനിക ചിന്താഗതിക്കാരനായിരുന്നതിനാല് ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, AO ഉമ്മൻ. അങ്ങേരെ ഇടയ്ക്കൊക്കെ യുവ എഞ്ചിനീയർമാരെ ലാക്കാക്കി ഇന്റർ ഓഫീസ് മെമ്മോ റൗട്ടിംഗ് വഴി രസകരമായ, അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന മാസികയിലും പത്രത്തിലും വന്ന ലേഖനങ്ങൾ അയച്ചു തരും. ദാ ഒരു ഉദാഹരണം. വർക്കിംഗ് ഫോർ ദ സെയിം കമ്പനി ഓൾ യുവർ ലൈഫ് ഇസ് ലൈക്ക് കിസ്സിംഗ് ഓൺലി വൺ പാർട്ണർ ഇൻ എ ലൈഫ് ടൈം. ഇറ്റ്സ് കൈൻഡ് ആൻഡ് നൈസ്, ബട്ട് യു കീപ് വണ്ടറിങ് വാട്ട് യു ആർ മിസ്സിംഗ്. അങ്ങനെയാണ് ഉമ്മൻ സാബ് സോറൻ ആബയെ കിർക്ക്ഗാർഡ് എന്നു പേരുള്ള ഡേനിഷ് എഴുത്തുകാരന്റെ എരണ്ടയെ കുറിച്ചുള്ള കുഞ്ഞു കഥ അയച്ചു തരുന്നത്. ആ കഥ വായിച്ചപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ ഫിനോമിനൻ വർണ്ണിക്കാൻ ഒരു എക്സ്പ്രഷൻ മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. ന്യൂക്ലിയർ ഇംപ്ലോഷൻ, പണ്ട് പൊക്രാനിൽ ഉണ്ടായ പോലെ. അതിന്റെ ചെയിൻ റിയാക്ഷനായിട്ട് ഞാൻ തികച്ചും ബോധമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ എന്റെ സഹപ്രവർത്തകര് നിനക്കെന്താ വട്ടിളകിയോ എന്നായി. ആദ്യം പെർമനന്റ് സർക്കാർ ജോലി രാജിവെച്ചു. എന്നിട്ട് പിച്ച വെച്ചുകൊണ്ടിരുന്ന, ഏതു നേരവും പൂട്ടിപ്പോകാവുന്ന ഏതോ ഒരു അന്തർപേരിന്റെ കമ്പനിയിൽ പോയി ചേർന്നു. അവിടുത്തെ ജോലിയോ എനിക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ഒക്കെ സത്ത് ലോകമാസകളം നടന്ന് വിൽക്കാൻ. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കയറിപ്പറ്റിയ കമ്പനി മുങ്ങാറായപ്പോൾ ഞാൻ ചാടി മറ്റൊരു വള്ളത്തിൽ കയറി. അവരുടെ സ്പൈസ് എക്സ്ട്രാക്ട്സ് വിൽക്കാൻ തെണ്ടി നടക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഡെൻമാർക്കുകാരൻ യെസ്പറിനെ ഒരു ഫുഡ് എക്സിബിഷനിൽ പരിചയപ്പെടുന്നു. അവരുമായി ജോയിന്റ് വെഞ്ചർ കരാർ ഉൾപ്പെടുന്നു. കേരളത്തിൽ നിന്നും വരുന്ന സ്പൈസുകൾ വിൽക്കാൻ ഒരു കേരളീയൻ തന്നെ ആകുമ്പോൾ സായിപ്പിന് വളരെ ഒത്തന്റിക്കായി തോന്നും എന്നുള്ള പ്രതീക്ഷയോടെ ഈ പാവം കുമരകംകാരനെ ഐക്യനാടുകളിലേക്ക് അവർ തട്ടി. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. കുമരകത്തെ ഏതോ കൊന്നത്തെങ്ങിൽ നിന്നും ഇടത്തോട്ടിലേക്ക് വീണ ഒരു പേട്ട് തേങ്ങ വേലിയിറക്കത്തിന് ചന്തത്തോട് വഴി വേമ്പരാട്ട് കായലും തണ്ണീർമുക്കം ബണ്ടുമൊക്കെ കടന്ന് കൊച്ചി തുറമുഖം വഴി കടലും ആഴിയുമൊക്കെ താണ്ടി ഐക്യനാടുകളിൽ വന്നടിഞ്ഞു. ഈ പ്രയാണം തുടങ്ങിവെച്ച ഉമ്മൻസാബ് അയച്ചു തന്ന ആ ഹിറക്കൻ ഡാനിഷ് എഴുത്തുകാരൻ കേർക്ക് ഗാർഡിന്റെ കഥ വായിച്ചിട്ട് നിർത്താം. This is the story of a wild duck flying northward across Europe during springtime. En route, he happened to land in a barnyard in Denmark, where he quickly made friends with the tame ducks that lived there. The wild duck enjoyed the easily available corn and water, so he decided to take a break for an hour from his strenuous journey and enjoy the stop. Feeling relaxed, he decided to stretch it for a day, then for a week, and finally for a month. At the end of that time, he contemplated flying to join his friends in the vast Northlands, but he had begun to enjoy the safety of the barnyard, and the tame ducks made him feel welcome. So he stayed on for the summer. Soon, fall came, and one day he heard his wild mates passing overhead, flying towards the south. He heard their quacking and it stirred him with delight. Enthusiastically, he flapped his wings and rose into the air to join them. Much to his dismay, he found that he could rise no higher than the height of the barn. As he waddled back to the safety of the barnyard, he muttered, "I am satisfied here. I have plenty of food and the fare is good. Why should I leave?" So he spent the winter on the farm. In the spring, when the wild ducks flew overhead again, he felt a strange stirring within his breast, but he did not even try to fly up to meet them. When they returned in the fall, they again invited him to join them, but this time the duck did not even notice them. There was not even the old stirring within his breast. He simply kept on eating the corn that made him fat. പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പിരിയുള്ളവർ എഴുതുന്ന കഥകൾ വായിച്ചാൽ അവരുടെ പിരാന്ത് നമ്മളിലേക്കും പകരാൻ സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിയ ഒരു കുമരകംകാരൻ.